Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ തുടർ പരിപാടിയും വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ദൈവവുമായി ഉടമ്പടിയിലേർപ്പെട്ട മോശ മലയിറങ്ങി വന്നപ്പോൾ കണ്ടത് ജനം കാളക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കുന്നതാണ്. ഹെബ്രായ മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്ന എഗേൽ അല്ലെങ്കിൽ എഗേലിയോ എന്ന കാളക്കുട്ടിക്കുള്ള വാക്കിന് പ്രയോഗത്തിൽ യാവ് ദൈവം എന്നർത്ഥങ്ങളുള്ളതായിട്ട് നിരൂപകന്മാർ നിജപ്പെടുത്തിയിട്ടുണ്ട്. രാജാക്കന്മാർ, ന്യായാധിപന്മാർ, ഹൊസയ, നെഹേമിയ എന്നീ പഴയ നിയമഗ്രന്ഥങ്ങളിൽ കാളക്കുട്ടിയെക്കുറിച്ചുള്ള പ്രതിപാദനങ്ങൾ ധാരാളം കാണുന്നുണ്ട്. മനുഷ്യനടിസ്ഥാനമായ ദൈവത്തെയാണ് ബിംബങ്ങളിലും വിഗ്രഹാരാധനയിലും തേടുന്നത് എന്ന് നാം മനസ്സിലാക്കണം. ഏക ദൈവത്തിലുള്ള വിശ്വാസത്തിന് വിരുദ്ധമാണ് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതും അവയെ ആരാധിക്കുന്നതും എന്ന ധാരണയിലേക്ക് ഇസ്രായേൽ ജനം മെല്ലെ എത്തിച്ചേരുന്നത് പുറപ്പാട് ഗ്രന്ഥത്തിൽ നിന്നും നമുക്ക് പഠിക്കാം.
വിശ്രമിക്കാനൊരു ദിനം നാഥനു നന്ദിയേകാ, നീതിയോടെന്നും സോദരർക്കു നന്മ ചെയ്യാ, വിധിക്കാൻ കുറ്റവും ശിക്ഷയും നടപ്പാക്കാ, നൽകി നിയമങ്ങൾ മമ ജീവിതത്തിനാധാരമായി, നൽകി നിയമങ്ങൾ മമ ജീവിതത്തിനാധാരമായി.
സാബത്ത് ആചരണത്തെക്കുറിച്ച് കർത്താവ് മോശയിലൂടെ ജനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവം ഇങ്ങനെ അരുൾ ചെയ്തു, ഓ മോസസ്, മോസസ്, ഇസ്രായേൽ ജനത്തോട് നീ പറയുക അവർ സാബത്ത് ആചരിക്കണമെന്ന്. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി എനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറുമുള്ള അടയാളമായിരിക്കട്ടെ ഇത്. അത് കർത്താവിൻ്റെ വിശുദ്ധമായ ദിവസമാണ്. 6 ദിവസം ജോലി ചെയ്യണം. എന്നാൽ 7-ാം ദിവസം കർത്താവിൻ്റെ വിശുദ്ധമായ സാബത്ത് വിശ്രമദിനമായി ആചരിക്കണം. 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും 7-ാം ദിവസം കർത്താവ് ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടയാളവും നിത്യസ്മാരകവുമാണിത്. അങ്ങനെ സീനായി മലയിൽ വച്ച് കർത്താവ് മോശയോട് സംസാരിച്ചതിനു ശേഷം വിരൽ കൊണ്ട് താനെഴുതിയ ഉടമ്പടികളുടെ 2 കൽഫലകങ്ങൾ നൽകി മോശയെ യാത്രയാക്കി.
സീനായി മലയിൽ അഗ്നിരൂപന പത്തുടമ്പടിയുള്ളിലെഴുതിയ തമ്പുരാനേ, അങ്ങേ കനിവിൻ കൽപ്പനകൾ തരണമേ നിത്യവും, ഞങ്ങൾക്കു ഹൃദയ വെളിച്ചമായി സദാ മാർഗദീപമായി, ഞങ്ങൾക്കു ഹൃദയ വെളിച്ചമായി സദാ മാർഗദീപമായി.
ഇനി താഴെ പാളയത്തിൽ ജനമധ്യേ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. മലയിൽ നിന്ന് ഇറങ്ങി വരാൻ മോശ താമസിക്കുന്നു എന്ന് കണ്ട ജനം അഹറോന്റെ ചുറ്റും കൂടി ഇങ്ങനെ പറഞ്ഞു, ഓ അഹറോൻ, ഞങ്ങളെ നയിക്കാൻ ഇനി ദേവന്മാരെ വേഗമുണ്ടാക്കി തരിക. കാരണം ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്ന ആ മനുഷ്യൻ മോശ, അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചെന്ന് ഞങ്ങൾക്ക് ആർക്കും ഒരു പിടിയുമില്ല. അപ്പോൾ അഹറോൻ പറഞ്ഞു, അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും എല്ലാം കാതിലും കഴുത്തിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഊരിയെടുത്ത് ഇങ്ങ് തരിക. നമുക്ക് ഈജിപ്തിലെ ദൈവങ്ങളെ ഉണ്ടാക്കാം. അപ്പോൾ ജനം തങ്ങളുടെ കാതിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ ഊരി അഹറോന്റെ മുൻപിൽ കൊണ്ടുചെന്ന് കൊടുത്തു. അയാൾ അവ വാങ്ങി മൂശയിലിട്ട് ഉരുക്കി ഒരു കാളക്കുട്ടിയെ വാർത്തെടുത്തു. അപ്പോൾ ആ ജനം ഇങ്ങനെ ആർത്തു പറഞ്ഞു, ഇതാ ഇസ്രായേലെ, കാണുക കാണുക, ഈജിപ്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന ദേവൻ ഇതാണ് ഇതാണ്. പിന്നെ അഹറോൻ കാളക്കുട്ടിയുടെ മുൻപിൽ ഒരു ബലിപീഠം നിർമ്മിച്ചു. എന്നിട്ടിങ്ങനെ പ്രഖ്യാപിച്ചു, ഓ ജനമേ, നാളെ നിങ്ങൾക്ക് ഉത്സവദിനമായിരിക്കും. പിറ്റേന്ന് അതിരാവിലെ ജനമുണർന്ന് ദഹനബലികളും ഹോമയാഗങ്ങളും അർപ്പിക്കാൻ തുടങ്ങി. പിന്നെ തീനും കുടിയും കഴിഞ്ഞ് അവർ എല്ലാ തരം വിനോദങ്ങളിലും ഏർപ്പെട്ടു.
നന്ദിഹീനരായി ജനമപ്പോൾ തേടി വ്യാജദൈവങ്ങളെ.
പാളയത്തിലെ കോലാഹലം കണ്ട് കർത്താവ് മോശയോട് ഇങ്ങനെ അരുൾ ചെയ്തു, ഓ മോസസ്, മോസസ്, നീ ഉടനെ താഴേക്ക് ചെല്ലുക. ഈജിപ്തിൽ നിന്ന് നീ കൊണ്ടുവന്ന ജനം തങ്ങളെ തന്നെ ഇതാ ദുഷിപ്പിച്ചിരിക്കുന്നു. ഞാൻ നിർദ്ദേശിച്ച മാർഗങ്ങളിൽ നിന്ന് അവർ വ്യതിചലിച്ചിരിക്കുന്നു. അവർ കാളക്കുട്ടിയെ വാർത്തെടുത്ത് ആരാധിക്കുകയും അതിന് ബലിയർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവ് പിന്നെയും തുടർന്നു, ഓ മോസസ്, മോസസ്, ഇസ്രായേലിനെ ഈജിപ്തിലെ അടിമത്വത്തിൽ നിന്ന് സ്വതന്ത്രമാക്കിയത് ദേവന്മാരാണെന്ന് ഇതാ നിന്റെ ജനം പറഞ്ഞിരിക്കുന്നു. അവർ ദുശാഠ്യക്കാരാണ്, അത് ഞാൻ കണ്ടുകഴിഞ്ഞു. അതിനാൽ മോസസ്, നീ എന്നെ തടയരുത്. എന്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ ഓർക്കുക, നിന്നിൽ നിന്ന് ഇനിയും ഞാൻ വലിയ ജനതതിയെ പുറപ്പെടുവിക്കും. അപ്പോൾ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് മോശ ഇങ്ങനെ പറഞ്ഞു, ഓ ദൈവമേ, വൻശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങു തന്നെ ഈജിപ്തിൽ നിന്നും മോചിപ്പിച്ച ഈ ജനത്തിനെതിരെ അങ്ങേ ക്രോധം ജ്വലിക്കരുതേ. മലമുകളിൽ വെച്ച് കൊന്നുകളയുന്നതിനും ഭൂമുഖത്തുനിന്ന് തുടച്ചു മാറ്റുന്നതിനുമുള്ള ദുരുദ്ദേശത്തോടുകൂടിയാണ് അവൻ അവരെ കൊണ്ടുപോയത് എന്ന് ഈജിപ്തുകാർ എന്നെക്കുറിച്ച് പറയാനോ ദൈവമേ അങ്ങ് ഇടയാക്കല്ലേ. അവിടുത്തെ ഉഗ്രകോപം കൈവെടിയണമേ, അങ്ങ് ഈ ജനത്തോട് ക്ഷമിക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കും എന്ന് ദൈവമേ അവിടുന്ന് ശപഥം ചെയ്തു പറഞ്ഞിട്ടുള്ളതല്ലേ. ഇസ്രായേലിന്റെ അധർമ്മം കണ്ട് കർത്താവ് കോപിച്ചെങ്കിലും പിന്നെ അവിടുന്ന് ശാന്തനായി. തന്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി. കൈകളിൽ രണ്ട് ഉടമ്പടി ഫലകങ്ങളുമായി മോശ സീനായിൽ നിന്നും മലയിറങ്ങി വന്നു. ഫലകങ്ങളുടെ ഇരുവശങ്ങളിലും എഴുത്തുകൾ ഉണ്ടായിരുന്നു. അവ ദൈവത്തിന്റെ കൈപ്പടയും അതിൽ കൊത്തിയിരുന്നത് അവിടുത്തെ കൈയെഴുത്തിലുള്ള കൽപ്പനകളുമായിരുന്നു. ദൈവീക കൽപ്പനകളായിരുന്നു, 10 കൽപ്പനകളായിരുന്നു. ജനങ്ങൾ അട്ടഹസിക്കുന്ന സ്വരം കേട്ടപ്പോൾ കൂടെയുണ്ടായിരുന്ന ജോഷുവ മോശയോട് ഇങ്ങനെ പറഞ്ഞു, ഓ മോസസ്, അങ്ങ് താഴെ പാളയത്തിൽ യുദ്ധത്തിന്റെ ശബ്ദമല്ലേ കേൾക്കുന്നത്, മുഴങ്ങുന്നത്? അപ്പോൾ മോശ ഇങ്ങനെ പറഞ്ഞു, ഓ ജോഷുവ, ഇല്ല, ഞാൻ കേൾക്കുന്നത് വിജയത്തിൻ്റെ അട്ടഹാസമോ പരാജയത്തിൻ്റെ മുറവിളിയോ അല്ല. അത് ആഹ്ലാദത്തിൻ്റെ ആരവമാണ്, സന്തോഷത്തിമർപ്പിൻ്റെ അട്ടഹാസമാണത്. മോശ പാളയത്തിനടുത്തെത്തിയപ്പോൾ ജനം നൃത്തമാടുന്നതും സ്വർണക്കാളക്കുട്ടിയെ വണങ്ങുന്നതും കണ്ടു. അയാളുടെ കോപം ആളിക്കത്തി. മലയുടെ അടിവാരത്തിൽ വച്ചു തന്നെ മോശ കൽഫലകങ്ങൾ വലിച്ചെറിഞ്ഞ് തകർത്ത് കളഞ്ഞു. എന്നിട്ട് മുന്നോട്ട് വന്ന് അവർ വണങ്ങിയ കാളക്കുട്ടിയെ എടുത്ത് അഗ്നികുണ്ഠത്തിലേക്ക് എറിഞ്ഞിട്ടു. അത് കത്തി ഉരുകി കട്ടയായി. എന്നിട്ട് ആ കരിഞ്ഞ ലോഹം ഇടിച്ചു പൊടിച്ച് വെള്ളത്തിൽ കലക്കി ജനത്തെ കൊണ്ട് മോശ കുടിപ്പിച്ചു. പിന്നെ അഹറോനോടിങ്ങനെ ചോദിച്ചു, അഹറോൻ, ഈ ജനത്തിൻ്റെ മേൽ ഇത്ര വലിയൊരു പാപം, ദൈവകോപം വരുത്തിവയ്ക്കാൻ അവർ നിന്നോട് എന്തു ചെയ്തു? അഹറോൻ അപ്പോൾ ഇങ്ങനെ മറുപടി പറഞ്ഞു, ഓ മോസസ് പ്രഭോ, അങ്ങയുടെ കോപം ജ്വലിക്കാതിരിക്കട്ടെ. ഈ ജനത്തിൻ്റെ തിന്മയിലേക്കുള്ള ചായ്വ് അങ്ങയ്ക്ക് നന്നായിട്ട് അറിവുള്ളതല്ലേ. അവരുടെ നിർബന്ധമായിരുന്നു നയിക്കാൻ ദേവന്മാരെ വേണമെന്നത്. തൻ്റെ ജനത്തിൻ്റെ അഴിഞ്ഞാട്ടം കണ്ട് മോശ ഇങ്ങനെ പറഞ്ഞു, ശത്രുക്കളുടെ ഇടയിൽ സ്വയം ലജ്ജിതരാകത്തക്ക വിധം തിന്മ പ്രവർത്തിക്കുന്നതിന് അഹറോൻ ജനത്തെ അനുവദിച്ചിരിക്കുന്നു. എന്നിട്ട് മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ടിങ്ങനെ വിളിച്ചു പറഞ്ഞു, ഓ ജനമേ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ പക്കലേക്ക് വരട്ടെ, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ പക്കലേക്ക് വരട്ടെ. അപ്പോൾ ലേവിയരുടെ പുത്രന്മാരെല്ലാവരും മോശയുടെ പക്കൽ ഒരുമിച്ചുകൂടി.
നിങ്ങൾക്കു മുൻപേ അയക്കുമെന്തൂതനെ, നയിക്കുവാൻ നിങ്ങളെ നന്മതൻ പാതയിൽ, എന്നെ ശ്രവിച്ചു ചരിക്കുകിൽ ജനം എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ, എത്തിടും വാഗ്ദത്ത നാട്ടിലന്നാൾ.
ഇസ്രായേൽ അനുഭവിച്ച ദൈവീക സാന്നിധ്യത്തിൻ്റെ സ്ഥായിയായ അടയാളമായിരുന്നു ഉടമ്പടിയും കൽപ്പനകളും. എന്നാൽ ജനം അവയെല്ലാം മറന്ന് സ്വർണക്കാളക്കുട്ടിയെ ആരാധിച്ചതും അതിനു മുന്നിൽ നൃത്തമാടിയതും ഉടമ്പടിയുടെ നിന്ദ്യമായ ലംഘനമായിരുന്നു. സ്നേഹത്തിൻ്റെയും പരിപാലനയുടെയും ദൈവകരങ്ങളിൽ വളർന്ന ഇസ്രായേലായ നവവധു കാണിച്ച അവിശ്വസ്തതയായിരുന്നു അത്. ആദ്യത്തെ രണ്ട് കൽപ്പനകൾ ലംഘിച്ചാണ് ജനം വ്യാജദൈവങ്ങളുടെ പിറകെ പോയത്. ഇസ്രായേൽ അവിശ്വസ്തയായിരുന്നിട്ടും ദൈവം അവിടുത്തെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അടിസ്ഥാന ഭാവവും സ്വഭാവവും പിന്നെയും പിന്നെയും പ്രകടമാക്കുന്നത് നമുക്ക് അടുത്ത പ്രക്ഷേപണത്തിൽ പഠിക്കാം. പുറപ്പാടിൻ്റെ പരമ്പരയിലെ ഗാനങ്ങൾ അനു മരിയ റോസ്, ചിത്ര അരുൺ, ഗാഗുൽ ജോസഫ്, രമേഷ് മുരളി, ഗണേഷ് സുന്ദരം എന്നിവർ ആലപിച്ചതാണ്. രചന ഫാദർ വില്യം നെല്ലിക്കൽ. സംഗീതം സെബി നായരമ്പലം.
ഇത് പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരിപാടിയാണ്. വചനവീഥിയുടെ തുടർഭാഗം വീണ്ടും നിങ്ങൾക്ക് അടുത്തയാഴ്ചയിൽ ശ്രവിക്കാം.